ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി ആരെങ്കിലും പഴയ നിയമം വേണ്ട അത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദവിപരീതമായ ഉപദേശമാണ്. എന്താണ് മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പഴയ ഉടമ്പടിയാണ്. ആ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് സീനായിൽ വെച്ച് പോലും തുടങ്ങിയതല്ല, അതിന് മുമ്പേ തുടങ്ങിയതാണ്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതിനു മുമ്പ് വളരെ കാലം തൊട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. ഇത് ലോ അല്ല, ഉടമ്പടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ നിയമം വലിച്ചു കളി കളയുന്നതോ അത് വേണ്ടെന്ന് പറയുന്നതോ വേദപുസ്തക വിപരീതം പഠിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. കാരണം നിയമം എന്ന വാക്കിനെ സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ശരിയല്ലേ. പുതിയ നിയമത്തിൻ്റെ ഇപ്പം തന്നെ കർത്താവ് തിരുവത്താഴം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പെസഹായുടെ ആ ദിവസം അവൻ പറയുന്നുണ്ട് ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അപ്പോൾ അവർ പറയും പുതിയ നിയമം വന്നതോടുകൂടെ പഴയ നിയമം ഇല്ലാതെയായി. അപ്പം നമ്മൾ കേൾക്കുമ്പം ശരിയാണെന്ന് തോന്നും, പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദിസ് ഇസ് ദ ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനന്റ് എന്നാണ്. പുതിയ ഉടമ്പടിയാണ്, പുതിയ നിയമമല്ല, പുതിയ ഉടമ്പടി. ഇനിയെങ്കിലും ശ്രദ്ധിച്ചോണേ, അവിടെ എവിടെയും കേൾക്കുന്ന വാക്കുകൾ കേട്ടിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. ദൈവവചനം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതുപോലെ വേദവിപരീതം പഠിപ്പിക്കുന്നവരായ ആളുകളുടെ വാക്കുകളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അത് ഞാൻ പറഞ്ഞാലും പരിശോധിച്ച് നോക്കണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ബെരോബയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത്, അവര് വചനം കേട്ടപ്പോൾ അത് കൈക്കൊണ്ടു, പക്ഷേ എന്നാൽ വീട്ടിൽ പോയി അത് അങ്ങനെ തന്നെ ഒന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ആരുടെ വാക്കുകളാ? പൗലോസിൻ്റെ. അതായത് പൗലോസ് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിച്ചില്ല. പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതേ ഞങ്ങൾ വീട്ടിൽ പോയി നോക്കണം. എടാ പൗലോസ് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സാജു പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നേ? നിങ്ങൾ എടുക്കണ്ടെന്നേ, നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അല്ലാതെ ടി വിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിട്ട് ഉടനെ തന്നെ വേദസ്ഥൽ എഴുതിയിട്ടുണ്ടല്ലോ പുതിയ നിയമം. അങ്ങനെയല്ല, പുതിയ കവനന്റ് ഉടമ്പടിയാണ് മാറിയിരിക്കുന്നത്. അല്ലാതെ എന്താണ്, ലോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്. ഇത് ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഉടമ്പടിയുടെ അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ഉൽപ്പത്തി 17:11 നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേ ഉള്ള നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ അടയാളമാണ്. ഉടമ്പടിയുടെ അടയാളം, അടയാളമെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒത്തിരി വ്യത്യാസമുണ്ട്. അടയാളമെന്ന് പറയുമ്പോഴത്തേക്ക് അടയാളം അല്ലെങ്കിൽ സൈൻ ഓർ സിമ്പിൾ ഓർ യുനോ ഇവിടെ പറയുന്ന ടോക്കൺ എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായി നടക്കുന്ന ഒരു കാര്യത്തെ പ്രകാശിപ്പിക്കുവാനായി നമ്മൾ പുറമേ ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം സ്നാനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടയാളമാണ്. അടയാളം, ഞാനതിനെക്കുറിച്ച് പിന്നീട് സമയമനുസരിച്ച് പറയാം. ഇപ്പം ഇവിടെ പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നു. എല്ലാവരും പെസഹ ആചരിക്കുന്നത് അവർക്ക് മിസ്രയീമിൽ നിന്ന് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ ഒരു അടയാളമാണ്. അടയാളം എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാനാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്നങ്ങ് മറന്നുപോകും. നാച്ചുറലി അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മിസ്രയീമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചോരത്തള്ളി ആചരിച്ച് സംഹാരദൂതൻ്റെ ആ വലിയ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ, ഇത് മിസ്രയീമിൽ വെച്ച് നടന്ന കാര്യമാണ്. നാച്ചുറലി ദൈവത്തിനറിയാം കുറച്ച് കഴിയുമ്പോൾ എന്തോ സംഭവിക്കും. ആ തലമുറ പോകുന്നതോടെ ഇതെല്ലാം അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, പെസഹ എന്ന് പറയുന്ന ഒരു അടയാളമുണ്ടാക്കി. പെസഹ കുഞ്ഞാടിൻ്റെ അപ്പം ഭക്ഷിക്കുമ്പോഴല്ല ആരും വിടുവിക്കപ്പെടുന്നത്, പക്ഷേ വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണെന്ത് പെസഹായിലെ ഭക്ഷണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും ഇതന്നെ നമ്മൾ ഈ കഴിക്കുന്നേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ അവിടെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. കർത്താവ് അവരെ വിടുവിച്ച വിടുതലിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഉടമ്പടിയുടെ അടയാളം നമുക്ക് നൽകിയിരിക്കുന്നത് ഉടമ്പടി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. അതിന് മുമ്പ് കർത്താവ് പറയുന്നു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോഴാണ് നമ്മുടെ പാപങ്ങളുടെ മോചനം നടക്കുന്നത്. എന്നാൽ തിരുവത്താഴത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ മോചനത്തിന് വേണ്ടി കർത്താവ് കൊടുത്ത വില എന്താണ് എന്നുള്ളത് നമ്മൾ സ്മരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം തിരുവത്താഴം കഴിക്കുമ്പോഴും അതാത് സമയത്ത് നമ്മൾ രക്ഷിക്കപ്പെടുകയല്ല, അതാത് സമയത്ത് നമ്മൾ വീണ്ടെടുക്കപ്പെടുകയല്ല. വീണ്ടെടുപ്പ് സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ നമ്മളത് മറന്നു പോകാതിരിക്കാൻ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? അത് നമുക്ക് വീണ്ടും ആചരിപ്പാനായിട്ട് തന്നിരിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവത്താഴം കഴിക്കുമ്പോൾ നമ്മൾ യേശു അന്നേരം നുറുക്കപ്പെടുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ശരീരത്തിൻ്റെ നുറുക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ ഇല്ലേ, സ്മരണയാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സാക്രമെൻ്റ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, സാക്രമെൻ്റുകൾ എന്ന് പറയുന്നത്, അത് ഒരു നിഴലാണ്. അതിൻ്റെ പൊരുൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അത് നമ്മൾ ഓർക്കുന്നതിന്, സ്മരിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന അതേപോലെ ഒരു കാര്യമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. പരിച്ഛേദന എന്ന് പറയുന്നത് ഉടമ്പടിയുടെ അടയാളമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ അഗ്രചർമ്മ പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. ഉടമ്പടി സംഭവിച്ചത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഉടമ്പടി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സാധാരണ നിലയിൽ ഒരു ഉടമ്പടി ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് നമ്മളൊരു കോൺട്രാക്റ്റ് എഴുതി ഉണ്ടാക്കുന്നതാണ്. അതിന് നമ്മൾ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റിന് നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല. വേദപുസ്തകത്തിൽ പറയുന്നത് കവനൻ്റാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഈ കോൺട്രാക്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, കോൺട്രാക്റ്റ് രണ്ട് പാർട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്ന് രണ്ട് പേരുടെയും കൂടെ ആശയങ്ങൾ പങ്കുവെച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് എഴുതി ഉണ്ടാക്കുന്നതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്.